കർത്തനായ മോശയുടെ കാലത്തമെന്ന് ഒരു വിശ്വസ്തകർമ്മം അനുസരിച്ചു. യെഫുന്നെയുടെ പുത്രൻ കാലേബിനോട്ട് സമൂഹത്തിൽ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പെറുപിറപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കൾ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെയല്ല ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ശാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്ത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസിനായി ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാം വശത്തും അഞ്ഞടുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ പരിഹർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ മുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ഗയീറിലെ ജനതാക്കളെയും ഫിലിസ്ത ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശാമുവൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല. ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുന്നേ ജനത്തിന്റെ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടി എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടി എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യവനത്തിൽ കവണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്നവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുകരം ശക്തമാക്കി. എല്ലായിരങ്ങളുടെ മേൽധരയും മരിച്ചവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്തരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവർത്തികളിലും അവൻ അത്യുന്നതിന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതിപാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രായേൽ മഹത്വത്തിന്റെ സിംഹാസന ഉടമ്പടി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവനെല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരാലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു. നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം രോഗമാസകളും വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വീതുവര ദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും ഉത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സിംഹികൾക്ക് അധീനതനായി അവിനാശങ്ങൾ നിന്നെ കീഴ്ച്ചെടുത്തി. നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി, അവരെ ക്രോധത്തിനിരയാക്കി. നിന്റെ ഘോഷത്തിനോർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. ഇസ്രായേലിൽ നിന്നുമായ രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരണം വടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാനിട വരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിനൊരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിന് സന്തതിയെയും അവശേഷിപ്പിച്ചു. സോളമൻ സിംഹാസന്മാരനോട് കൂടി ചേർന്നു. അവന്റെ സന്തതികൾ ഒരു മനസ്ഥാനമേറ്റു. വിദ്യത്തിൽ ഒന്നാമതും വിവേകത്തിൽ ഒടുവിത്തരത്തിനും അവന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. നെബാത്തിന്റെ പുത്രൻ യറോബോവാമും ഇസ്രായേലിനെ ഉമ്മയിലേക്ക് നയിച്ചു. ഇഫ്രൈമിനെ പാപമാർഗത്തിൽ നടത്തി. സ്വദേശത്തിന് മുമ്പ് ശരിക്കും അവൻ പാപത്തിൽ മുഴുകി. പഠിക്കുന്നത് വരെ ഇല്ലാതിരിച്ചു. അനന്തരം പ്രവാചകനായ എലി അഗ്നി പോലെ വർദ്ധിക്കപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ ക്ഷാമം വരുത്തി. അവന്റെ ശുദ്ധതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിന് വാക്കുകൊണ്ടാണ് ആകാശമാവിനെ വടച്ചു. മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ പ്രവർത്തികളിൽ നീ എത്ര മോശമുള്ളവൻ. അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവൻ മറ്റാരുണ്ട്? തന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ നിന്ന് അതാ ജനത്തെ ഉയർപ്പിച്ചു. ഈ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും ദുഷ്ടന്മാരെ കിടക്കയിൽ നിന്ന് താഴെയിറക്കുകയും ചെയ്തു. നീ സീനായിൽ വെച്ച ഭീഷണികളും ഒറേബിൽ വെച്ച പ്രതികാരത്തിനുപതികളും ശ്രമിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. സംഹരിക്കപ്പെട്ടത് ദൈവത്തിന്റെ കോപം നാളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ പുത്രങ്ങളെ തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് മാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ രാജേഷ്. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉഷാനാ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നോനെ ഉരാധിക്കുന്നവനു വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. സൗത്ത് ശബ്ദ രാമകൃത്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പ്രാർത്ഥന സംഗമത്തിന് വളരെ സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഇളവക മെത്രാപ്പൊലിത്തയെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ ന്യൂയോർക്ക് ഭദ്രാസനത്തിൽ പാർപ്പെട്ട ബഹുമാനപ്പെട്ട ജോബ്സൺ തോട്ടപ്പുറത്ത് അച്ഛനെയാണ്. ഒരുപക്ഷെ അച്ഛനെ എല്ലാവർക്കും വളരെ സുപരിചിതനാണ് എന്നാണ് എന്റെ വിശ്വാസം. പ്രത്യേകിച്ച് ശുശ്രൂഷയിലൊക്കെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായ രീതിയിൽ നോർത്ത് ഈസ്റ്റ് മദ്രാസനത്തിലൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മള് പലർക്കും അറിയാവുന്ന കാര്യമാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലൊക്കെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വന്നിയ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളെയും ആദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം വളരെ ദുഃഖകരമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ ദീർഘനാളെ നമ്മുടെ ഈ സഭയെ നയിച്ച പരിശുദ്ധ പിതാവ് ബിജിമസ്വർദ്ദുവൻ ബാബ കർത്തൃ സന്നിധിയിലേക്ക് യാത്രയായി. അതിന്റെ ശുശ്രൂഷ കബറ ശുശ്രൂഷ കഴിഞ്ഞ ഈ ദിവസങ്ങളാണെന്നറിയാം. പ്രത്യേകമായിട്ട് ആ പിതാവിനെ ഈ സമയത്ത് അനുസ്മരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് ഗായക സംഘം ആലപിക്കുന്നു, അതിനോട് ചേർന്ന് തുറന്നുള്ള ശുശ്രൂഷ നടത്തപ്പെടുന്നതാണ്. ദാനം ആരംഭിക്കുന്നതിന് വേണ്ടി സന്തോഷത്തിന്റെ നേതൃത്വത്തിലുള്ള അരമണ ഗായക സംഘത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് ക്ഷണിക്കുകയും ചെയ്യുന്നു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ ദിവസത്തെ പ്രത്യേകമായ ദൈവികമായ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചിട്ടുണ്ട്. പാട്ടുപുസ്തകത്തിലെ 18-ാമത്തെ ഗീതം ചേർന്ന് പാടാം. ഉണർവിൻ വരം ലഭിപ്പാൻ ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലുടനീളം ദർശിക്കുവാനും അനുഭവിക്കുവാനും ഈ ഗാനം നമ്മെ സഹായിക്കണം. പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിതേ, നാദാം നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളോ അനുഗ്രഹിക്കൂ. നാദാം നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളോ അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ, ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷ മാരിയായ കേണമേ ഈ ശിഷ്യരാം നിന്ദാചരിന്മേൽ, ആശിഷ മാരിയായ കേണമേ ഈ ശിഷ്യരാം നിന്ദാചരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിതേ, നാഥാം നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളുവാനും ഗ്രഹിക്കൂ. നാഥാം നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളുവാനും ഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ, തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ, ശാശ്വത ശാന്തിയായ കേണമേ ശിഷ്യരാം നിന്ദാസരിന്മേൽ, ശാശ്വത ശാന്തിയായ കേണമേ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിതേ, നാഥാം നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ അനുഗ്രഹിക്കൂ. നാഥാം നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളോ. ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ ഉണർവിൻ കേണമേ ഈ ശിഷ്യരാം നിന്ദാതരിന്മേൽ ഉണർവിൻ ശക്തിയായ കേണമേ ഈ ശിഷ്യരാം നിന്ദാതരിന്മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിതേ നാഥാം നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളുവനുഗ്രഹിക്കൂ നാഥാം നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളുവനുഗ്രഹിക്കൂ
ും പുത്രനും പരിശുദ്ധനും സ്ത്രീകളാലകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവൻതമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി കർത്താവിന്റെ തിരുനാമത്തിനും വാഴ്ത്തിപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോടെ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലാനേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോടെ കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലാനേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്ത പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശിശുതാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണയും നമശിയരാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിശ്വം സർവ്വത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കേണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ യാതൊരു ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണ്ടമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു.
വേണ്ടി മറയ്ക്കുമോ ദൈവമായ കർത്താവേ, നിന്റെ വാസത്തിന് നിർമ്മല ആലയങ്ങളും നിന്റെ ബഹുമാനത്തിന് വാസസ്ഥലങ്ങളും നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി വന്നവരും നിന്റെ ജീവന്റെ മണവറയിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുമായി തീരുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. നിന്റെ കൽപ്പനകൾ ആചരിപ്പാനും നിന്റെ ഓടുവഴികൾ കൂടി നടത്താനും നിന്റെ ജ്ഞാനവും അറിവും ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളുടെ വാകളും നാവുകളും നിന്റെ മഹത്വത്തിന്റെ കിന്നരങ്ങളായിരിക്കണമേ. ആത്മാവിന്റെ ശോഭയാലും ശരീരത്തിന്റെ വിശുദ്ധിയാലും വെടിപ്പുള്ള സ്തുതികളെയും മഹത്വമുള്ള കാഴ്ചകളെയും നിനക്ക് ഞങ്ങൾ അണയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആത്മീയ ചിറകുകളിൽ നിന്റെ ദൈവീക മഹത്വത്തിന്റെ ഉന്നത സ്ഥാനത്തിലേക്ക് പറന്നു കയറുമാറാകണമേ. സ്വർഗീയ മണവാളനായുള്ളവേ, ആത്മാവിലും ശരീരത്തിന്റെ സകല വിചാരങ്ങളിലും ഞങ്ങൾ വെടിപ്പുള്ളവരായി ഇവിടെയും വരുവാനിരിക്കുന്ന ലോകത്തിലും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും പുതിയ സ്തുതികളെ അടങ്ങാതെ കരയേറ്റുമാറാകണമേ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികൾ, മനകരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ വളരെ പ്രത്യാശയോടും അഭിമാനത്തോടും നമ്മൾക്ക് ഓർക്കുവാൻ സാധിക്കുന്ന സന്ദർഭവുമാണ്. പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാബ തിരുമേനിയുടെ ദേഹവിയോഗം സഭയ്ക്ക് വലിയ മഹർഷി വര്യന്റെ
ശരീരപ്രകാരമുള്ള വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഒരു വലിയ മധ്യസ്ഥനായി ആ പിതാവ് ഈ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യാശ നൽകുന്ന, സന്തോഷം നൽകുന്ന സന്ദർഭവുമാണ്. ഈ കഴിഞ്ഞ ആ ദിവസം ആ പരിശുദ്ധ പിതാവിന്റെ ശവസംസ്കാര കബറടക്ക ശുശ്രൂഷ പത്തനാപുരം മൗണ്ട് താബോർ ദേറായിൽ നടന്നു. 93 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് തപസ്സനുഷ്ഠിച്ച് ഒരു താപസന്റെ ജീവിതശൈലി തിരഞ്ഞെടുത്ത് മലങ്കര സഭയുടെ അമരക്കാരനായി ജീവിച്ച് അനുഗ്രഹീതമായ നേതൃത്വം ഈ സഭയ്ക്ക് നൽകിയ ഒരു വലിയ പിതാവാണ് ബിദിമോസ് പ്രഥമൻ ബാവ. പത്തനാപുരം മൗണ്ട് താബോർ തേറാങ്ങമായി അതിന്റെ സ്ഥാപകനായിരുന്ന തോമസ് യുവനാസിയോസ് തിരുമേനിയുടെ വിളി സ്വീകരിച്ച് അവിടെ എത്തി ആ പിതാവിൽ നിന്നും തേറാ ജീവിതത്തിന്റെയും വൈദിക ജീവിതത്തിന്റെയും പാഠങ്ങൾ പഠിച്ച് മലങ്കര സഭയുടെ ഒരു മെത്രാപ്പോലിറ്റിയായി മലബാർ ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും പത്രോസ്മാർ ഒസ്താത്തിയോസ് തിരുമേനിക്ക് ശേഷം ആ പാത പിന്തുടർന്ന് മലബാർ മേഖലകളിൽ നമ്മുടെ ജനത്തെ നയിക്കുകയും ദേവാലയങ്ങൾ ഉണ്ടാകുകയും അവിടെ ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്ത് സഭയുടെ അമരക്കാരനായി മലങ്കരയുടെ 7-ാമത്തെ കാതോലിക്കയും മലങ്കര മെത്രാപ്പോലിറ്റിയുമായി അവരോധിക്കപ്പെടുകയും അങ്ങനെ നമുക്കൊക്കെ ഒരു ശ്രേഷ്ഠമായ ദൈവികമായ വിശുദ്ധമായ നേതൃത്വം നൽകി ദൈവസന്നിധിയിലേക്ക് ആ പിതാവ് എടുക്കപ്പെട്ടുമ്പോൾ പ്രത്യേകിച്ചും അമേരിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പറ്റി ഓർക്കുവാനും സ്മരിക്കുവാനും അനേകം നല്ല ഓർമ്മകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അമേരിക്കയിലെ മിക്ക ദേവാലയങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദർശനവും പ്രാർത്ഥനയും ഇമ്പമായ വളരെ ഇമ്പമായ ആരാധന ശൈലിയും ആരാധനയും അതിനേക്കാളൊക്കെ ഉപരിയായി വളരെ നിഷ്ഠയോടുകൂടിയുള്ള അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ പച്ചപുട്ടിച്ചിരിക്കുന്ന സംഗതിയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും അമേരിക്കയിലെ ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സൗത്ത് വെസ്റ്റ് ഭദ്രാസനം രൂപീകൃതമായത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ബലഹീനായ എന്നെ മെട്രോപൊലീസ് ആസ്ഥാനത്തേക്ക് ഉയർത്തിയത് എനിക്ക് റമ്പാൻ സ്ഥാനം നൽകി മെട്രോപൊലീസ് ആസ്ഥാനം നൽകി ഈ ഭദ്രാസനത്തിന്റെ ചുമതല ഏൽപ്പിച്ചതും ആ പരിശുദ്ധ പിതാവാണ്. ആ നിലയിൽ ഭദ്രാസനത്തിനും വ്യക്തിപരമായി എനിക്കും അദ്ദേഹത്തോട് എപ്പോഴും നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല. കർത്താവിൽ വിശ്വാസികളെ, ദൈവസന്നിധിയിലായിരിക്കുന്ന പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ആ പിതാവിനെ നമുക്ക് ഓർക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥത തേടുകയും ചെയ്യാം. ശാന്തമായി ഒരു നിമിഷം ആ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുചിയുടെ ശുദ്ധിയാസ്പർശിച്ചുള്ള പാദങ്ങൾ ഉദ്യാന ദ്വാരങ്ങൾ വാനവരുത്തു വസീകരണം. കർത്താവിൽ വിശ്വാസികളെ, ഇന്ന് നമ്മുടെ ദൈവജനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോബ്സൺ കോട്ടപ്പുറത്ത് അച്ഛനാണ്. നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ ഒരു വൈദികനായി അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. വളരെ ദീർഘനാളായിട്ടുള്ള സ്നേഹവും പരിചയവും ജോബ്സൺ കോട്ടപ്പുറത്ത് അച്ഛനുമായിട്ട് എനിക്കുണ്ട്. അദ്ദേഹം പത്തനാപുരം അടുത്ത് ഉടൽ സ്വദേശിയാണ്. വളരെ മലങ്കര സഭയിലെ ഒരു നല്ല കൺവെൻഷൻ പ്രസംഗകനായിട്ട് കേരളത്തിൽ ശോഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോബ്സൺ കോട്ടപ്പുറത്തച്ഛൻ. അച്ഛൻ നല്ല ഒരു സംഘാടകനും വാഗ്മിയുമാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട ജോബ്സൺ കോട്ടപ്പുറത്തച്ഛൻ ധ്യാനം നയിക്കുന്നതുമായി.
മലങ്കര സഭയെ സുധീരം നയിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ലിതിമോസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ സഭ മുഴുവനായി ദുഃഖിക്കുന്നതായ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ആ പിതാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ആചാര്യന്മാരുടെ
ഞായറാഴ്ച
Oh.
ബഹുമാനപ്പെട്ട ജോബ്സൺ കോട്ടപ്പുറമച്ചനെ ഇന്നത്തെ ദൈവവചന പ്രഘോഷണത്തിനായി വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനി വന്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ബലങ്കര സഭ ആഗമാനമായി വളരെയധികം നൊമ്പരത്തിന്റെയും ആത്മതപനത്തിന്റെയും അതേസമയം വലിയ പ്രത്യാശയുടെയും ജനങ്ങളിലേക്കാണ് നടന്നെടുത്തിരിക്കുന്നത്. സഭ കണ്ട സന്യാസ ശ്രേഷ്ഠന്മാരിൽ ഏറ്റവും പ്രബലനായ ഒരു വന്യപിതാവ് ലോകപ്രകാരം നമ്മോട് യാത്ര പറഞ്ഞ് അങ്ങേ ലോകത്തെ ശ്രേഷ്ഠ വൃന്ദത്തോട് ചേർന്നിരിക്കുക. പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് സഭയാഗമാനമായി ദുഃഖാചരണത്തിലായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടവും പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും പരിശുദ്ധ പിതാവിന്റെ സ്വർഗീയ യാത്രയ്ക്കുള്ള പ്രാർത്ഥനകളിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന നിമിഷമാണ്. വ്യക്തിപരമായി പത്തനാപുരം ദേറയുടെ തൊട്ടടുത്ത് വളർന്നു വന്ന ഒരാളെന്നുള്ള നിലയിൽ തിരുമനസ്സുകൊണ്ട് മത്രാച്ചനായിരിക്കുന്ന കാലത്ത് കൊച്ചുകൊച്ചനായി അടുപ്പം ഞാൻ ആരംഭിക്കുകയും തുടർന്ന് വൈദികനായും ഓർത്തഡോക്സ് വിഭജന പ്രസ്ഥാനത്തിന്റെ ചുമതല ബലഹീനയായി ഞാൻ ഏറ്റുകഴിഞ്ഞപ്പോഴ് പ്രസ്ഥാനത്തിന്റെ ഒരു കാലഘട്ടത്തിലെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചുമതല വഹിച്ചിരുന്ന തിരുമേനിയെ കണ്ട് അനുഗ്രഹം പ്രാപിക്കുകയും ഓർത്തഡോക്സ് വിഭജന പ്രസ്ഥാനത്തിന്റെ 60th വാർഷിക ആഘോഷങ്ങൾ, ജൂബിലി ആഘോഷങ്ങൾ പരിശുദ്ധ പിതാവിന്റെ അനുവാദത്തോടെ പത്തനാപുരം ദേറായിൽ വെച്ച് നടത്തപ്പെട്ടതുമൊക്കെ ഓർക്കുകയാണ്. മിതഭാഷയായി എന്നാൽ പ്രഭാഷണങ്ങളിലുടനീളം മൗനത്തിന്റെയും പ്രാർത്ഥനയുടെയും സന്ദേശം മാത്രം മുതിർത്തുകൊണ്ട് യേശുവിനെ അറിയാൻ മൗനമാണ്, യേശുവിനെ അറിയാൻ പ്രാർത്ഥനയാണ് മുഖ്യമെന്ന് എപ്പോഴും പറയുന്ന ആ സന്യാസി വീരൻ എല്ലാ കാര്യങ്ങളും ഹൃദ്യമായി കേൾക്കുകയും ശാന്തതയോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുകയും അടുക്കുന്ന മനസ്സുകൾക്കൊക്കെ ആശ്വാസം പകരുകയും ചെയ്ത ആ പുണ്യപിതാവിന്റെ പ്രാർത്ഥന മധ്യസ്ഥത സഭയ്ക്ക് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിന്റെ വ്യക്തിത്വത്തിന്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ എല്ലാവർക്കും അടുത്തറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഒന്ന് രണ്ട് പ്രത്യേകതകൾ വളരെ പെട്ടെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച നാം നമ്മുടെ ഒക്കെ പള്ളികളിൽ വായിച്ചു കേട്ട വേദഭാഗത്തിലെ ഒരു വാക്യം കൂടി അതിനോട് ചേർത്ത് ചിന്തിച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കാം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പരിശുദ്ധ പിതാവുമായി ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിൽ ഒരു പ്രാവശ്യം അദ്ദേഹം വളരെ ക്ഷുഭിതനായ ഒരു മനുഷ്യനോട് ഒരു പള്ളി പ്രശ്നം തീർക്കാൻ തക്കോളം പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥ അടുത്തേക്ക് വന്നതാണ്. ഞാനും ആ സമയത്ത് അപ്രതീക്ഷിതമായി അവിടെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളെല്ലാം കേട്ട് വളരെ രൂക്ഷമായി ജ്വലിച്ചു നിന്ന ആ മനുഷ്യനോട് എല്ലാ വിഷയങ്ങളും കേട്ടു കഴിഞ്ഞിട്ട് തിരുമേനി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ അതിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹം ചോദിച്ചു, നീ ഇത്രയും ദേഷ്യം കൊള്ളാൻ തക്കവണ്ണം നിന്നിലുള്ള ആത്മാവ് ഇപ്പൊ ഏതാ? ദൈവാത്മാവാണോ അതോ ശിശാജിന്റെ ആത്മാവാണോ? കുഞ്ഞെ, നീ കുറെ സമയം പോയി മൗനമായി ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവം നിന്റെ മനസ്സിന് തണുപ്പ് തരുന്നു. പരിശുദ്ധ പിതാവ് വളരെ തിളച്ചു വന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ നീ സംസാരിക്കുന്നത് ഏതാത്മാവിലാണ്? ദൈവാത്മാവാണോ അതോ പിശാചിന്റെ ആത്മാവാണോ? അദ്ദേഹം തിരുമേനിയോട് പറഞ്ഞ വാചകം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോഴവനെ എന്റെ കൈ കിട്ടിയാൽ അടിച്ച് അവന്റെ കരണം ഞാൻ പൊട്ടിക്കുക.
ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളിയുടെ വളരെ പ്രമുഖമായ ഒരു പള്ളിയുടെ ഒരു ട്രസ്റ്റിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല, സാഹചര്യങ്ങൾ പലതാണ് അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. തിരുവനേടത്ത് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് പൊട്ടിത്തെറിച്ചതാണ് അദ്ദേഹം. ഇപ്പോൾ അവനെ എന്റെ കയ്യിൽ കിട്ടിയ അടിച്ച് കാരണം ഞാൻ ഭൂമി എല്ലാം കേട്ട് ശാന്തമായി അദ്ദേഹത്തിന്റെ മുഴുവൻ ദേശപ്രകടനങ്ങളും ഒരു സുനാമി പോലെ കുതിർന്നു തീർന്നു കഴിഞ്ഞപ്പോൾ ശാന്തമായ തിരുമേനി ഒരു വശം കയറി മുഖത്തേക്ക് നോക്കി ചോദിച്ചു, പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, നീ ഇപ്പൊ ഏത് ആത്മാവിലാ സംസാരിക്കുന്നത്? ദൈവാത്മാവിലോ പിശാചന്റെ ആത്മാവിലോ? സ്നേഹിതരെ, ഈ കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ചു കേട്ട വേദഭാഗത്തിലും ഇത് തന്നെയാണ്. യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശമരിയ പട്ടണത്തിലേക്ക് കടന്നു ചെന്ന മെസഞ്ചേഴ്സിനെ, അവർക്കെതിരെ മുഖം തിരിച്ച ശമരിയ, ശമരിയ ഗ്രാമത്തിൽ സംഭവിച്ചതാണ്. അവരുടെ സ്വീകരണത്തിലെ കുളിർമയില്ലായിക കണ്ടപ്പോൾ സ്ത്രീകന്മാരിൽ രണ്ടുപേർക്ക് തോന്നി, തങ്ങളുടെ ഗുരുവിനെ അവഹേളിക്കുകയല്ലേ അവർ? അവരിത്രയും പ്രഗത്ഭനായ ശ്രേഷ്ഠനായ ദൈവപുത്രനെ നിഷേധിക്കുകയല്ലേ അവർ? അപ്പൊ ദൈവപുത്രനെ നിഷേധിച്ചാൽ അത് ദൈവനിഷേധമല്ലേ? എങ്കിൽ പിന്നെ ദൈവസന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി അവര് കത്തിപ്പോകാൻ ഞങ്ങളൊന്ന് കൽപ്പിച്ചാലോ? ഇതാണ് യേശു തമ്പുരാനോട് ശിഷ്യന്മാർ രണ്ടുപേർ ചോദിച്ചത്. അവരോട് തിരിഞ്ഞ് തമ്പുരാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിനുള്ളവരാണ്? നിങ്ങൾ ദൈവാത്മാവിലാണോ ഈ സംസാരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിലാണോ അതോ പിശാചിന്റെ ആത്മാവിലാണോ എന്ന്? ഒരുപക്ഷെ ഇതേ അനാലജി തന്നെ ആയിരിക്കാം കാലം ചെയ്ത പരിശുദ്ധ പിതാവ് അന്ന് ആ പള്ളി ട്രസ്റ്റിലോട് ഉപയോഗിച്ചത്. ഇന്ന് ഈ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയിൽ നമ്മുടെ ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് നമ്മോടൊപ്പം ചോദിക്കാം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ദൈവമക്കളായ നാം ഒക്കെ. നമ്മുടെ ആരുടെയും കുടുംബമാക്കി മുകളുടെ ഒന്നുമല്ല. ഞങ്ങളൊക്കെയും പുരോഹിതരായി പട്ടം കെട്ടപ്പെട്ടത് ഞങ്ങളുടെ വൈജ്ഞാനിക സമ്പത്തിന്റെ മഹിമ കൊണ്ടോ കുടുംബസ്വത്തിന്റെ കൂടുതൽ കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു എലിവേറ്റഡ് കൾച്ചറൽ എന്റിറ്റി കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് സഭയുടെ മക്കളായി നാം ഒക്കെ ആയിത്തീർന്നത്. ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ അത് ആയതുകൊണ്ടാവാം, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം തന്നെ നമ്മുടെ മാതാപിതാക്കളെ അവരുടെ പൂർവ്വപിതാക്കന്മാരെ ഒക്കെ ഈ സഭയിൽ ദൈവം കാത്തു സൂക്ഷിച്ചത് നമ്മെ ഈ സഭയുടെ അംഗങ്ങളാക്കാന്. നാം ഈ സഭയുടെ അംഗങ്ങളായതിലൂടെ സംഭവിച്ചത് യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അവന്റെ മണവാട്ടിയായ സഭയുടെ അംഗങ്ങളാകാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ നാം വെറും കുരുകിലിനെ പോലെ വില കുറഞ്ഞവരല്ല, മറിച്ച് നാം ദൈവസന്നിധിയിൽ ഗണനീയരാണ്. പരിശുദ്ധനായ പൗലോസ് എഫേസ്യർ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, നാം ദൈവസന്നിധിയിൽ നിഷ്കളങ്കരും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരുമായിരിക്കാൻ തക്കവണ്ണം അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മിൽ കുറച്ചുപേരെ ശ്രേഷ്ഠപുരോഹിതരാക്കി വിലയുന്ന എന്നെ പോലെ പൗരോഹിത്വത്തിലേക്കിറക്കി മറ്റു ചിലരെ മഹാരിഷി സൂഷകരാക്കി കുറച്ചുപേരെ കുടുംബജീവിതമാകുന്ന ദേറാ ജീവിതത്തിലേക്ക്. ദേറ എന്ന പദത്തിന്റെ അർത്ഥം ഭവനം എന്നാണല്ലോ. കുടുംബജീവിതമാകുന്ന ദേറായത്വത്തിലേക്ക് അവരെ വിളിച്ചു വേർതിരിച്ചു. അപ്പോൾ പുരോഹിതനായാലും മഹാപുരോഹിതനായാലും ശ്രേഷ്ഠ പുരോഹിതനായാലും അവൈദികരായാലും സഭയുടെ മക്കളെന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നാം. നമുക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ ഇത്തരത്തിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഗണനീയരാകിയാൽ ഓരോ നിമിഷവും ആ രക്തത്തിന്റെ ചൂടടയാളത്തിനനുസൃതമായി സംഭാഷിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കടപ്പെട്ടവരാണ്. നമ്മുടെ ചിന്തകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യോഗ്യമല്ലാത്ത ചിന്തകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഒരു ചോദ്യം ഉണരട്ടെ, നിങ്ങൾ ഏത് ആത്മാവിലാണ് ചിന്തിക്കുന്നത്? തിരിഞ്ഞ് പത്രോസിനെ നോക്കിക്കൊണ്ട് യേശു ഒന്നും പറയാതെ ആർദ്രമായൊരു നോട്ടം അവന്റെ നേരെ നോക്കി അവൻ യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ, അതുപോലെ നമ്മുടെ അന്തരംഗത്തിലേക്ക് പതിയുന്ന ഒരു നോട്ടം യേശുവിൽ നിന്ന് നമ്മിലേക്ക് പതിയട്ടെ. നാം ആ മാർഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നീ ഏത് ആത്മാവിനുള്ളവളാണ്, നീ ഏത് ആത്മാവിലാണ്, നീ ഏത് ആത്മാവിലുള്ളവനാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മുടെ സംഭാഷണങ്ങൾ പലപ്പോഴും നന്മയുടെ വലിയ പ്രതിസ്ഫുരണങ്ങളാണ്. നമ്മൾ മറ്റു മനുഷ്യരെ കുറിച്ച് നന്മ പറയാൻ ഇഷ്ടമുള്ളവരാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില കൂട്ടങ്ങളിൽ കൂടി കഴിയുമ്പോൾ, ചിലരുമായി ഇടപെട്ട് കഴിയുമ്പോൾ നാം ആരെക്കുറിച്ചും ദോഷം പറയാൻ മടി കാണിക്കാത്തവരായി മാറും. നമ്മുടെ ബേസിക് നേച്ചർ അതല്ല വാസ്തവത്തിൽ. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന കുടുംബ പരിശീലനവും ആത്മീയ പരിശീലനവും ഒക്കെ അനുസരിച്ച് മറ്റു മനുഷ്യരെ കുറിച്ച് നന്മ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. അപ്പോൾ ആദാം ചില സാഹചര്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അമീബയെ പോലെ, അമീബ ഏത് സാഹചര്യത്തിലേക്ക് വീഴുന്നുവോ ആ സാഹചര്യത്തിന് വെച്ച് തന്റെ ശരീരത്തെ രൂപപ്പെടുത്തുകയും സ്വഭാവത്തെ രൂപപ്പെടുത്തുകയും ചെയ്യും എന്ന് പറയുന്നത് പോലെ, ചില ഘട്ടങ്ങളിൽ എത്തുമെങ്കിലും നാം ആരോടൊക്കെ കൂടുന്നുവോ എവിടൊക്കെ കൂടുന്നുവോ അവിടെ വെച്ച് മറ്റുള്ളവരെ കുറിച്ച് ദോഷം ചിന്തിക്കുകയും ദോഷം പറയുകയും ചെയ്യുവാൻ ശ്രമിച്ചാൽ അവിടെ ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ ആവർത്തിക്കട്ടെ, ഞാൻ ഏത് ആത്മാവിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്, ഞാൻ ഏത് ആത്മാവിലാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന ഒരു ചോദ്യം. മൂന്നാമത്, ചില കാര്യങ്ങളിലൊക്കെയും നാം നന്മകൾ പ്രവർത്തിക്കും, ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ് നാം. പക്ഷേ ബലഹീനതയിൽ നമ്മുടെ പ്രവർത്തന ശൈലിയിൽ ചെളിവിരളാനിടയായാൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നന്മയല്ലാത്തത് സംഭവിക്കാനിടയായാൽ മനക്കുത്തോടെ അന്ന് രാത്രി ചോദിക്കാനിടയാവട്ടെ, ഞാനിതൊക്കെ ഏത് ആത്മാവിലാണ് പ്രവർത്തിച്ചത്, ഞാൻ ഏത് ആത്മാവിലാണ്, ഞാൻ ഇങ്ങനെ വീണു പോകേണ്ട വ്യക്തി അല്ലല്ലോ എന്ന ശക്തമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അന്ന് യിരമ്യയുടെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയ ആ പള്ളി ട്രസ്റ്റി തിരികെ പോയിട്ട് അദ്ദേഹം സ്വന്തം എതിരാളിയോട് ക്ഷമ ചോദിച്ച് പള്ളി പ്രശ്നങ്ങൾ ഒരു മാസത്തിനകത്തിൽ തീർന്നതായിട്ട് ഞാൻ പിന്നീട് അറിയുകയുണ്ടായി. ഒരൊറ്റ ചോദ്യം കൊണ്ട് ഒരു മനസ്സ് മാറ്റി ഒരു വലിയ പള്ളി പ്രശ്നത്തെ ഒതുക്കി തീർത്ത പുണ്യപിതാവാണ് ഇന്ന് നമുക്ക് മധ്യസ്ഥനായ ദൈവസ്നേഹം നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പിതാവിന്റെ ജീവിതത്തിലെ വളരെ മൃദുവാർന്ന സാന്ത്വനത്തിന്റെ ശബ്ദം ചോദ്യമായി നമ്മുടെ മനസ്സിൽ തുടരട്ടെ, ഞാൻ ഏത് ആത്മാവിലുള്ള വ്യക്തിയാണെന്ന്. രണ്ടാമത്, ഞാൻ ആ പിതാവിന്റെ ജീവിത ശൈലിയിൽ നടത്തിയെടുത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഗ്രഹിക്കുന്നത്, ഏത് പ്രശ്നത്തെയും എന്തിനേയും വളരെ ശാന്തമായി നേരിടുന്ന ഒരു നല്ല ശാന്തതയുടെ മനോഭാവം. ഇത്തരത്തിലുള്ള രണ്ട് ശ്രേഷ്ഠമായ ഭാവങ്ങൾ ആ പരിശുദ്ധ പിതാവിന്റെ ജീവിത ശൈലിയിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പകർന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്റെ ജീവിതത്തിനൊരു മാറ്റം വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ആ തീരുമാനത്തിനനുസരിച്ച് ആഗ്രഹിക്കാം, അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ഈ പരിശുദ്ധ പിതാവിനെ പോലെ ഒരിക്കൽ നാമും ഈ മണ്ണോട് യാത്ര പറഞ്ഞ് അങ്ങേ ലോകത്തേക്ക് പോകുമ്പോൾ ഒരുപിടി സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, കൃതാർത്ഥതയുടെ അനുഭവങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ അപ്രതീക്ഷിതമായി ഈ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് അവസരമൊരുക്കിയ അരുണനയോടും തിരുമേനിയോടും രാജേഷനോടും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. വീണ്ടും ആവശ്യങ്ങളും അവസരങ്ങളും ഉണ്ടാകുമ്പോൾ വന്ന് പങ്കെടുക്കാൻ തക്കൊന്നും സന്തോഷമാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ ജീവിതത്തെയും കഴിഞ്ഞ ആഴ്ച നാം വായിച്ചു കേട്ട ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ 51 മുതൽ വേദഭാഗത്തിൽ യേശു ക്രിസ്തു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ യാക്കോബിനോടും യോഹന്നാനോടും ചോദിച്ച ചോദ്യങ്ങൾ. ക്രിസ്തു യാക്കോബിനോടും യോഹന്നാനോടും ചോദിച്ചു, നിങ്ങൾ ഏതാത്മാവിലുള്ളവരും. അതേപോലെ തന്നെ ദിദിമോസ് പ്രഥമൻ ഭാവാതിരുമേനി ശുഭിതനായ റഷ്യയോടും ചോദിച്ചു, ഏതാത്മാവിൽ നീ സംസാരിക്കുന്നു. വളരെ ഈ ഇന്ന് പ്രത്യേകിച്ചും തിരുമേനി കാലം ചെയ്ത സന്ദർഭത്തിൽ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ്. നാളെ സ്വർഗാരോഹണ പെരുന്നാളാണ്. നാളെ സ്വർഗാരോഹ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത വലിയ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് അസംഷൻ, നാളെ സഭ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ ചിലടത്ത് ഇന്ന് വൈകിട്ടാണ്, അല്ലെങ്കിൽ നാളെ രാവിലെ വിശുദ്ധ കുർബാനയുണ്ട്. ഇവിടെ അരമനയിൽ നാളെ രാവിലെയാണ് വിശുദ്ധ കുർബാന. സ്വർഗാരോഹണ പെരുന്നാളിലേക്ക് നമ്മൾ തയ്യാറാകുകയാണ്. കർത്താവ് സ്വർഗാരോഹണവും ആത്മാവും തമ്മിൽ ചിലപ്പോൾ പക്ഷെ ഒരു ബന്ധം കാണും അല്ലേ. സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നവരുടെ ആത്മാവ് ഏതാണെന്നുള്ളത് ഒരു പരിശോധനയായിരിക്കാം. യേശു ആരോഹണത്തിനുള്ള സമയമെടുത്തപ്പോൾ ഈ ഒരു ഡിസ്കഷൻ വരാൻ കാര്യം അതായിരിക്കാം. യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിശയങ്ങളാണെങ്കിലും സംസാരങ്ങളാണെങ്കിലും പഠിപ്പിക്കലുകളാണെങ്കിലും എല്ലാം യാദൃശ്യങ്ങളായിട്ട് തോന്നുമെങ്കിലും ഒന്നും യാദൃശ്യങ്ങളല്ലല്ലോ. ദൈവിക പദ്ധതികളൊന്നും തന്നെ യാദൃശ്യങ്ങളല്ല. അപ്പോ സ്വർഗാരോഹണത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മാവ് ഏതാണ് എന്നുള്ളത് പരിശോധിക്കേണ്ട സംഗതിയാണ്. ഏത് ആത്മാവിലാണ് ജീവിക്കുന്നത്? ദിതിമാസ്രതമൻ ബാവായെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോ അദ്ദേഹം സ്വർഗത്തിന് അനുയോജ്യനാണ് എന്ന് പറയാൻ കാരണം അദ്ദേഹം ആത്മാവിൽ ജീവിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് മാത്രമാണ്. അത് സംഭാഷണത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ദൈവാത്മാവിൽ ജീവിച്ചു. നമുക്ക് വേദപുസ്തകം കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചപ്പോ യാക്കോബും യോഹന്നാനും സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി നശിപ്പിക്കണമെന്നുള്ളതിന് അവർ ബൈബിള് കൊട്ടിയതുകൊണ്ടാ യേശു ക്രിസ്തുവിനോട് പറഞ്ഞത്, ഏലിയാവ് പണ്ട് ചെയ്തതുപോലെ. അങ്ങനെയുള്ള സംഭവങ്ങൾ പഴയ ജീവിതത്തിൽ ഒരുപാടുണ്ട്. ഞാനിപ്പോ അച്ഛൻ ഇത് പറയുമ്പോ ന്യായാധിപന്മാരുടെ പുസ്തകം ശ്രദ്ധിക്കുകയായിരുന്നു. ന്യായാധിപന്മാർ, ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 15, 14, 15, 16 ഒക്കെ നല്ല രസകരമായ കഥയാണ്. അതാരുടെ കഥയാണെന്നറിയാമോ? ബുക്ക് ഓഫ് ജഡ്ജസ് 15, 14, 15, 16 എന്നൊക്കെ പറയുന്നത് സാംസന്റെ കഥയാ, ശിംശോന്റെ കഥയാ. ശിംശോൻ സാംസൺ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. ആ പെണ്ണ് തിമ്നക്കാരിയാ, തിമ്നൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലിസ്റ്റിൻ ഗേള, തിമ്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള അപ്പൊ ഫിലിസ്റ്റിൻ ഗേള. അപ്പോ യഹൂദ സ്ത്രീ അല്ലാത്തത് കൊണ്ട് പേരൻസിന് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നമുക്കറിയാമല്ലോ പേരൻസിന് ഇഷ്ടം നോക്കിയാണ് ഇവിടെ പിള്ളേർ കല്യാണം കഴിക്കുന്നത്, അല്ലല്ലോ അവരുടെ ഇഷ്ടം നോക്കിയാണ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയപ്പോ ഇത് അനുവദിച്ചു, പേരൻസ് അനുവദിച്ചു തിമ്ന കാരി പെണ്ണിനെ കല്യാണം കഴിക്കാൻ അനുവദിച്ചു. അവൻ അവിടെ പോയി കുറച്ച് നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം, വളരെ ശക്തനാണല്ലോ സാംസൺ, വളരെ ശക്തനായ മനുഷ്യനാണ്, ഇവൻ കുറെ നാള് കഴിഞ്ഞ് അവന്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോ ഈ അപ്പൻ വിചാരിച്ചു പെണ്ണ് അവൻ ഇനി പോയത് അവൻ തിരിച്ചു വരത്തില്ലെന്ന്, പണങ്ങിപ്പോയതാ, തിരിച്ചു വരത്തില്ലെന്ന് കരുതി വേറെ ആൾക്ക് കൊടുത്തു. കുറെ നാൾ കഴിഞ്ഞപ്പോ ഇവനൊരു ആട്ടിൻകുട്ടിയൊക്കെ ആയിട്ട് സാംസൺ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അവള് വേറെ പുരുഷന്റെ കൂടെയാ. അവൻ അപ്പം പറഞ്ഞു ഇങ്ങനെ വേറെ പുരുഷന്റെ കൂടെയാണെന്ന് പറഞ്ഞു. ഇവൻ പകരം കിട്ടി എങ്ങനെയാണെന്നറിയാമോ? 300 കുറുക്കന്മാരെ പിടിച്ച് വാല് കെട്ടി. ഇതിന്റെ 300 കൂടെ വാല് കെട്ടി. നമുക്ക് ദേഷ്യം വരുമ്പോ നമുക്ക് തോന്നുന്ന പ്രവൃത്തികൾ ഒരിക്കലും മനുഷ്യൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവന് ദേഷ്യം വരുമ്പോൾ തോന്നുന്നത്. അപ്പൊ ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടതിന്റെ ഉദ്ദേശം, മനുഷ്യത്തെ ഇല്ലാതെ നമ്മൾ പ്രവർത്തിച്ച് കളയും ചിലപ്പോൾ ദേഷ്യം വരുമ്പോ. മനുഷ്യത്തെ ഇല്ലാതെ, മനുഷ്യനല്ലാതായി മാറും. നമ്മള് എവിടെ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും തോന്നുന്ന ഈ കുറുക്കന്മാരെ പിടിച്ച് വാല് കെട്ടി അതിനകത്ത് പന്തം കെട്ടി കൃഷിസ്ഥലത്തേക്ക് വിടുക, എന്നിട്ട് 300 കുറുക്കന്മാരുടെ വാലിൽ തീ പിടിച്ച് ചോളം വിളഞ്ഞു കിടക്കുന്ന വയല് പോയി ഇത് മുഴുവൻ കത്തിച്ചു. മനുഷ്യൻ ദേഷ്യം വരുമ്പം പ്രവർത്തിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാക്കോബ് യോഹന്നാനും പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഇത് നശിപ്പിച്ചു കളയണോ എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ചൊക്കെ ഇത് മനുഷ്യൻ ദൈവാത്മാവിലല്ലാതെ വരുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കുഞ്ഞ് സ്വന്തം കുഞ്ഞിനെ പോലും കാലിൽ പിടിച്ച് നിലത്തിടിച്ച സംഭവങ്ങളുണ്ട് കേരള ചരിത്രത്തിൽ, നമ്മുടെയൊക്കെ ചരിത്രത്തിലുണ്ട്. ലക്ഷ്യം വരുമ്പോ മനുഷ്യൻ മൃഗമായിട്ട്, മൃഗം എന്ന് പറഞ്ഞാൽ അതിന് നടക്കടായിരിക്കും അല്ലേ, മൃഗത്തെക്കാൾ മോശമായിട്ട് ചിലപ്പോ
മനുഷ്യൻ ചിലപ്പോ ദേഷ്യം വരുമ്പോ.
അതുകൊണ്ടാണ് ഈ ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം, നാം ഏതാത്മാവിൽ ജീവിക്കുന്നു എന്നുള്ളത്. നാം ഏതാത്മാവിൽ ജീവിക്കുന്നു എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. ഈ ചോദ്യം ഏതാത്മാവിലാണ് നാം ജീവിക്കുന്നത്, നാം നമ്മുടെ ദൈവാത്മാവിലാണോ നാം ജീവിക്കുന്നത്, അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആത്മാവിലാണോ. സാംസൺ അവൻ ശക്തിയുള്ളവനായതുകൊണ്ട് അവന്റെ ശക്തി തെളിയിക്കും. ലക്ഷ്യം വന്നു കഴിയുമ്പോൾ പിന്നെ ശക്തി തെളിയിക്കുക. പണമുള്ളവനാണെങ്കിൽ പണത്തിന്റെ ശക്തി തെളിയിക്കും. ബുദ്ധിയുള്ളവനാണെങ്കിൽ ബുദ്ധിയുടെ ശക്തി തെളിയിക്കും. അധികാരമുള്ളവനാണെങ്കിൽ അധികാരത്തിന്റെ ശക്തി തെളിയിക്കും. ലക്ഷ്യം വരുമ്പോൾ ആ ശക്തിയാണ് തെളിയിക്കുന്നത്. എന്താണോ തനിക്കുള്ളത് അതിന്റെ ശക്തി തെളിയിക്കാൻ നോക്കും. നമ്മുടെ അതുകൊണ്ട് ഈ ചോദ്യം എപ്പോഴും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ നിങ്ങൾ ഏതാത്മാവിലുള്ളവർ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചോദ്യമാണത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നണം ഞാൻ ഏതാത്മാവിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ഈ പരിശുദ്ധനായ ദിദിമോസ് പ്രഥമൻ ബാവായുടെ ജീവിതത്തെയും യേശു ക്രിസ്തു ശമരിയിൽ വെച്ച് യാക്കോബിനോടും യോഹന്നാനോടും സംസാരിച്ച അതും താരതമ്യം ചെയ്തുകൊണ്ട് നമുക്കിന്ന് ചിന്തിക്കുവാൻ ഇടയായതിൽ പ്രത്യേകമായ സന്തോഷം. ബഹുമാനപ്പെട്ട ജോബ്സൺ കോട്ടപ്രത്യക്ഷനോടുള്ള ഈ ചിന്ത പകർന്നു തന്ന ബഹുമാനപ്പെട്ട ജോബ്സൺ കോട്ടപ്രത്യക്ഷനോടുള്ള സന്തോഷവും നന്ദി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വീണ്ടും ഇത് റെഗുലറായിട്ട് എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന ഒരു ശുശ്രൂഷയായതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ അച്ഛൻ്റെ സമയമുള്ളപ്പോൾ ഇതിൽ വന്ന് സംബന്ധിക്കുകയും യോജനത്തിൽ നിന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവരോട് സംസാരിക്കണം എന്നുള്ളതും ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 28-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിലേയും. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ജീവിത നടപ്പിൽ കൂടെ ഈ സിയോൻ യാത്രയിലൂടെ നാം കടന്നു പോകുമ്പോൾ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും കൂടെയുണ്ട് എന്നുള്ള വലിയൊരു വിശ്വാസവും ഉറപ്പും ഈ പ്രാർത്ഥന ഗാനത്തിലൂടെ നമുക്കുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ ഗാനം സമർപ്പിക്കാം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനീ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനീയും. സിയോൻ യാത്രയതിൽ
അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനീയും. ലോകത്തിൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനീയും.
പ്രത്യേകമായ പ്രാർത്ഥനയ്ക്കായി പേര് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സമർപ്പിക്കുന്നു. ന്യൂ ബോൺ ബേബി ബേബി മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം സാൻ അന്റോണിയോയിൽ മോളി പ്രത്യേകമായി ഇന്ന് സർജറിക്ക് വിധേയയാകുന്നു. പ്രത്യേകിച്ച് ആ ദാസിയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗം മൂലം വളരെയധികം പ്രയാസപ്പെടുന്ന സിസിലിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അടുത്തയാഴ്ചയിൽ സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആനിയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹാർട്ടിന്റെ പ്രയാസം മൂലം വേദന അനുഭവിക്കുന്ന എബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസം നമുക്ക് ലഭിച്ച എല്ലാ ദൈവിക വചനങ്ങളെയും വീണ്ടും ഓർക്കാം. നിങ്ങൾ ഏത് ആത്മാവിനുള്ളവരാണ് എന്നുള്ളതായ വലിയ ഒരു ചോദ്യം ദൈവം നമ്മോട് ഇന്ന് ചോദിക്കുകയും ആ ചോദ്യത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉത്തരം കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ദിനം തോറും ഈ ചോദ്യം ഓർക്കുവാനും ആ ചോദ്യത്തിനനുസൃതമായി ദൈവാത്മാവിലേക്ക് നമ്മെ തന്നെ വഴി നടത്തുവാനും ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന മുഖാന്തരം അവിടുന്ന് സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഭാരത്തോടും പ്രയാസത്തോടും കടന്നു വന്നിരിക്കുന്നവർ ദൈവസന്നിധിയിൽ അവരെയൊക്കെ സമർപ്പിക്കാം. ദൈവമേ ഞങ്ങളുടെ ഭാരം ഞങ്ങൾക്ക് ഏറ്റവും കഠിനമായിരിക്കുമ്പോഴും അവിടുന്ന് ഞങ്ങളുടെ ഭാരത്തെ വഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കൂടെയുണ്ടെന്നുള്ള വലിയ വിശ്വാസവും പ്രത്യാശയും അനുദിന ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. ദിനംതോറും കർത്താവെ നിന്റെ മേൽ ചാരിക്കൊണ്ട് ഈ ലോക ജീവിതത്തിന്റെ എല്ലാ പ്രാതികൂല്യങ്ങളെയും അഭിമുഖീകരിക്കുവാനും അപ്പുറം കടക്കുവാനും തക്കവണ്ണം ദൈവമേ ഞങ്ങളെ അവിടെ നിന്ന് ഓരോരുത്തരെയും ശക്തരാക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് രോഗം മൂലം വലയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു. യഹോവ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അവിടുത്തെ സൗഖ്യം അനുഭവിപ്പാൻ, കർത്താവരുടെ വേദനകൾക്ക് ആശ്വാസം ലഭിക്കുവാൻ, അവരുടെ മാനസിക പ്രതിസന്ധികൾക്ക് ഒരു അയവ് വരുവാൻ തക്കവണ്ണം അവിടുത്തെ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ എല്ലാ രോഗികളോടും പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുസന്നിധിയിൽ സമർപ്പിച്ചതായ എല്ലാ പേരുകാരോടുകൂടെ അവിടെ നിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹരമായി ഇതിൽ സംബന്ധിക്കുന്നവരുടെയൊക്കെ നന്മയ്ക്കും അനുഗ്രഹത്തിനും കർത്താവ് ഈ പ്രാർത്ഥന മുഖാന്തരമാക്കി തീർക്കണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കും. അനേകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രയാസവും വേദനയും ഒക്കെ കാണണമേ. രോഗികളായിരിക്കുന്നവരെ വീണ്ടും തിരുമുമ്പാകെ അടിയങ്ങൾ സമർപ്പിക്കുന്നു. മക്കളെ കുറിച്ച് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു മനംമാറ്റമുണ്ടായി. കർത്താവെ, നിന്നെ സ്നേഹിപ്പാനും ആരാധിക്കുവാനും ഭവനത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വളർന്നു വരുന്ന എല്ലാ തലമുറകളെയും അവിടുന്ന് ഇടയാക്കണമേ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവര്, ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവര് എല്ലാവരെയും കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരുടെയൊക്കെ വേദനകളും പ്രയാസങ്ങളും ആവശ്യമായ എല്ലാ കൃപകളും ഉയരത്തിൽ നിന്ന് നൽകുമാറാകണമേ. പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി സഭയെ ദീർഘകാലം നയിച്ച് തിരുസന്നിധിയിലായിരിക്കുന്ന മഹാപുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടുത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഈ പിതാവിനെ അവിടുന്ന് യോഗ്യനാക്കണമേ. ജീവിതത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കുറവുകളെയും എല്ലാ ബലഹീനതകളെയും പോക്കി അവിടുത്തെ സന്നിധിയിൽ പരിശുദ്ധന്മാരുടെ നിലയിൽ കാണപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാം വാങ്ങിപ്പോയ പിതാക്കന്മാരെയും, പ്രത്യേകിച്ച് ഇപ്പോൾ കർത്താവെ തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന ഈ പിതാവിനും സംഗതിയാക്കണമേ. സഭയ്ക്ക് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അമേരിക്കയിലായിരിക്കുന്ന ഭദ്രാസനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടെ ചെയ്യപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണം. നയിക്കുന്ന പിതാക്കന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ഇതൊക്കെ ഏറ്റവും അനുഗ്രഹകരമായി സഭയുടെ കൊമ്പ് ഈ ദേശത്ത് ഉയരുവാനും അനേകരെ ദൈവസാക്ഷ്യമുള്ള ജനമാക്കി മാറ്റുവാനും തക്കവണ്ണം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇവിടെയായിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവെ, സഭയോടും ദൈവത്തോടും വിശ്വാസവും സ്നേഹവുമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വന്തം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ലോകമൊക്കെ സമാധാനവും ശാന്തിയും അവിടുന്ന് നൽകുമാറാകണമേ. വീണ്ടും കൂടി വരുവോളം അവിടുത്തെ വിസ്താരം നിറ ചിറകടിയിൽ നിങ്ങൾ ഓരോരുത്തരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് കാക്കണമേ, പരിപാലിക്കണമേ. ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ സ്വർഗീയ ഭവനങ്ങളിൽ സിദ്ധിക്കണമേ. കർത്താവെ, ഈ കൂടി വരവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യാശയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിന്റെ ധൈര്യത്തിനുമായി അവിടുന്ന് ആക്കി തീർക്കുമാറാകണമേ. ഒരിക്കൽ കൂടെ ഇന്ന് വചനം സംസാരിച്ച ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകരെ ആദായപ്പെടുത്തുവാൻ കർത്താവെ, നിന്റെ ദാസനെ സംഗതിയാക്കണമേ. പ്രത്യേകമായി പ്രാർത്ഥന കൂട്ടത്തെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഇതിന്റെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടുത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ദൈവനാമ മഹത്വത്തിനും അനേകരുടെ നന്മയ്ക്കുമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. എല്ലാ കൃപകൾ കൊണ്ടും നന്മകൾ കൊണ്ടും നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്ന് വന്നാലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശിഷിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് വന്ന് സംബന്ധിച്ചിരിക്കുന്ന വിവിധ മക്കളെല്ലാവരോടും, പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളോടും യാചനകളോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും ആരാധനമേ. ആമേൻ.
ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ അഭിവന്യ തിരുവേനിയോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് തിരുവചന ശുശ്രൂഷയിൽ നമ്മെ ഉദ്ബോധിപ്പിച്ച ബഹുമാനപ്പെട്ട ജോബ്സൺ കോട്ടപ്പുറം അച്ഛൻ, പ്രത്യേകിച്ച് അമേരിക്കൻ ഭദ്രാസനത്തിൽ അച്ഛന്റെ സാന്നിധ്യവും പ്രവർത്തനവും തീർച്ചയായിട്ടും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും അധികം മുതൽക്കൂട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. അച്ഛന് നാട്ടിലും ഇവിടെയും അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രാസംഗികനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ചന്റെ സാന്നിധ്യം തുടർന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് അർത്ഥവത്തായ ഒരു സന്ദേശം നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയിൽ അങ്ങോളം ഇങ്ങോളം സംബന്ധിക്കുന്ന എല്ലാ ദൈവജനത്തോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ കുറിച്ച് നിങ്ങൾ കഴിവുള്ളവരോടൊക്കെ പറയുക. കൂടുതൽ ആളുകൾ ഇതിൽ സംബന്ധിക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള വലിയൊരു മുഖാന്തരമാക്കി ഈ പ്രാർത്ഥന കൂട്ടായ്മയെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് ചേരാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.